നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഹസ്ബുക മിൻ നിസാഇൽ ആലമീന മർയമു ബിൻതു ഇമ്രാൻ വഖദീജതു ബിൻതു ഖുവൈലിദ് വഫാത്തിമതു ബിൻതു മുഹമ്മദ് വആസിയതു ഇംറാഅതു ഫിർഔൻ. റസൂലുള്ള പറഞ്ഞു, ലോകരിൽ സ്ത്രീകളിൽ ഏറ്റവും നല്ലവരായി നാലു പേരുണ്ട്, ആ നാലു പേർ മതി. ആരാണവർ? റസൂലുള്ള ഒന്നാമത് പറഞ്ഞു, മറിയമു ബിൻതു ഇമ്രാൻ, മറിയമു ബിൻതു ഇമ്രാൻ, ഇമ്രാനിന്റെ മകൾ മറിയമാണ്, ഈസയുടെ ഉമ്മയാണ് അലൈഹി സ്വലാത്തു വസ്സലാം. രണ്ട്, വഖദീജതു ബിൻതു ഖുവൈലിദ്, ഖുവൈലിദിന്റെ മകൾ ഖദീജയാണ്. മൂന്ന്, റസൂലുള്ള പറഞ്ഞു, വഫാത്തിമതു ബിൻതു മുഹമ്മദ്, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ്. നാല്, വആസിയതു ഇംറാഅതു ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയായിരുന്ന ആസിയയാണ്. ഈ നാലു പേർ പണ്ഡിതന്മാർ പറഞ്ഞു, ഈ നാലു പേരിൽ മൂന്ന് പേർക്ക് ഒരേ പ്രത്യേകതയുണ്ട്. മൂന്ന് പേർ അള്ളാഹുവിന്റെ റസൂലുകളിൽ ശ്രേഷ്ഠരായ റസൂലുകളെ പോറ്റി വളർത്തിയവരാണ്. മറിയം ഈസയെ വളർത്തിയിട്ടുണ്ട്, ആസിയ മൂസയെ വളർത്തിയിട്ടുണ്ട്, ഖദീജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുകയും അവിടത്തേക്ക് ഏറ്റവും നല്ല രൂപത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഫാത്തിമയും റളിയല്ലാഹു അൻഹ. അവർ മകളായിരുന്നു, അതോടൊപ്പം റസൂലുള്ളയെ സംരക്ഷിച്ചിരുന്ന, റസൂലുള്ളയെ പോലെ ഉണ്ടായിരുന്ന സ്ത്രീയായിരുന്നു. ഒരിക്കൽ മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന വേളയിൽ ആ പരിസരത്ത് കൂടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, ആർക്കാണ് മുഹമ്മദിന്റെ തലയിൽ കൊണ്ടുപോയി ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ അത് പ്രസവിച്ചു കഴിഞ്ഞാൽ പുറത്തു വരുന്ന അതിന്റെ കുടൽ, അത് മുഹമ്മദിന്റെ തലയിൽ കൊണ്ടുപോയിടാൻ ആർക്കാണ് ധൈര്യമുള്ളത്? അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരുത്തൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഞാനുണ്ട്. അവൻ കൊണ്ടുപോയി ചീഞ്ഞളിഞ്ഞ ഒരു കുടൽമാല കൊണ്ടുവന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തപ്പോൾ അവിടുത്തെ തലയിൽ കൊണ്ടുപോയിട്ടു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാനത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ശക്തിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ തല ഉയർത്തുന്നില്ല. അവിടുത്തെ ശരീരത്തിന് മുകളിൽ ചീഞ്ഞളിഞ്ഞ കുടൽമാലകളാണ്, അവിടുന്ന് സുജൂദിലാണ്. ആ സന്ദർഭത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവരൊരു സ്ത്രീയാണ്, അവരവിടേക്ക് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് അത് എടുത്തുമാറ്റി. അത് കണ്ട് ആഞ്ഞുലഞ്ഞ് ചിരിക്കുകയാണ്, അട്ടഹസിച്ച് ചിരിക്കുകയായിരുന്നു മുശ്രിക്കുകൾ. അവരെ ചീത്ത വിളിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹ അവർ ധൈര്യമുള്ളവരായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിന്റെ കഷ്ണമായിരുന്നു. റസൂലുള്ള പറഞ്ഞതുപോലെ, ഫാത്തിമതു ഖിത്അതു കബിദി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ അവരുടെ മരണശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ധാരാളമായി ഓർത്തിരുന്നു. ഒരിക്കൽ ഹാല ബിൻതു ഖുവൈലിദ് ഖദീജയുടെ അനിയത്തിയാണ്. ഹാല ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിന് മുൻപിൽ നിന്ന് റസൂലുള്ളയോട് വീട്ടിലേക്ക് പ്രവേശിക്കാൻ അനുമതി ചോദിച്ചു. ഹാലയുടെ ശബ്ദം കേട്ടപ്പോൾ, അവരുടെ രൂപം കണ്ടപ്പോൾ റസൂലുള്ള പെട്ടെന്ന് പറഞ്ഞുപോയി, അല്ലാഹുമ്മ ഹാല. അവിടുന്ന് ഖദീജയെ ഓർത്തുപോയി, അത്രമാത്രം അവിടുന്ന് ഖദീജയെ സ്നേഹിച്ചിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ റസൂലുള്ളയുടെ ഭാര്യമാരിൽ ഖദീജയോളം എനിക്ക് ഈർഷ്യത തോന്നിയ, എനിക്ക് അസൂയ തോന്നിയ മറ്റൊരു സ്ത്രീയുമില്ല. അള്ളാഹുവിന്റെ റസൂൽ അവരെ പറ്റി പറയും, വക്കാനത്ത് വക്കാനത്ത്, അവൾ അങ്ങനെ ചെയ്യുമായിരുന്നു, അവൾ ഇങ്ങനെ ചെയ്യുമായിരുന്നു, ഖദീജ അങ്ങനെയായിരുന്നു, ഖദീജ ഇങ്ങനെയായിരുന്നു. റസൂലുള്ള ഇടയ്ക്കിടയ്ക്ക് ഖദീജയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ചിലപ്പോൾ റസൂലുള്ളയോട് പറയും, അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹു നിങ്ങൾക്ക് അവരെക്കാൾ നല്ല എത്രയോ ഭാര്യമാരെ തന്നിട്ടില്ലേ, എന്തിനാണ് ഇപ്പോഴും ഇങ്ങനെ ഖദീജയെ കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും പറയും, അവിടുന്ന് പറയും, ഖദീജ അവളിലാണ് എനിക്ക് കുട്ടികൾ ഉണ്ടായത്. ഖദീജ എല്ലാവരും എന്നിൽ അവിശ്വസിച്ചപ്പോൾ അവൾ എന്നെ വിശ്വസിച്ചിട്ടുണ്ട്. ആ സ്നേഹവും ആ നന്ദിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹ ജീവിച്ച കാലഘട്ടത്തിൽ അവരോട് തിരിച്ചു പ്രകടിപ്പിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞതായി കണ്ട്, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ഉള്ള സന്ദർഭത്തിൽ മറ്റൊരു ഭാര്യയെ കല്യാണം കഴിക്കാതിരുന്നത്. അത് ഖദീജയോടുള്ള ആദരവ് കൊണ്ടുകൂടിയായിരുന്നു, ഖദീജയോടുള്ള പരിഗണന കൊണ്ടുകൂടിയായിരുന്നു. ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നതായി കാണാൻ സാധിക്കും. ശരി, ഈ രണ്ടുപേർ മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ മാനസികമായി അവിടത്തേക്ക് വളരെ പ്രയാസവും വേദനയും ഈ രണ്ടുപേരുടെ മരണവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതോടുകൂടി മക്കയിലെ മുശ്രിക്കുകൾ അവർ തങ്ങളുടെ പീഡനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേർക്ക് തിരിച്ചുവച്ചു. ഇത്രയും കാലം റസൂലുള്ളയെ അവർ കാര്യമായി ഉപദ്രവിച്ചിരുന്നില്ല, സഹാബികളെയാണ് ഉപദ്രവിച്ചത്, കാര്യമായും ഉപദ്രവിച്ചത്. അബൂ താലിബ് ഇത്രയും കാലം റസൂലുള്ളക്ക് മറയായി ഉണ്ടായിരുന്നു. അബൂ താലിബ് മരണപ്പെട്ടിരിക്കുന്നു. മുഹമ്മദ് ആകട്ടെ തന്റെ മതത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. മുശ്രിക്കുകൾ അവരുടെ പീഡനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേർക്ക് തിരിച്ചുവച്ചു. റസൂലുള്ള പോകുന്ന വഴിയിൽ അവർ മുള്ളുവാരിയേറി കാലിൽ മുറിവുകൾ പറ്റുന്നതിന് വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്ന വഴിയിൽ റസൂലുള്ളയുടെ ശരീരത്തിലേക്ക് അവർ കച്ചറയും അതുപോലെ മാലിന്യങ്ങളും റസൂലുള്ളയുടെ ശരീരത്തിലേക്ക് വലിച്ചെറിയും. അവിടുന്ന് ധാരാളം പ്രയാസം ഈ സന്ദർഭത്തിൽ അനുഭവിച്ചു. ഫാത്തിമ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ, മാ സാലത് ഖുറൈശ് കാഅതൻ ഹത്താ തൂഫിയ അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് മരണപ്പെടുന്നതുവരെ ഖുറൈശികൾ റസൂലുള്ളയെ ഉപദ്രവിക്കാൻ പേടിച്ചിരുന്നു. റസൂലുള്ളയും അത് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നാലത് മിന്നി ഖുറൈശ് ഷൈഅൻ അക്റഹുഹു ഹത്താ മാത അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് മരിക്കുന്നതുവരെ ഖുറൈശികൾ എനിക്ക് പ്രയാസമുണ്ടാക്കിയിട്ടില്ല, എന്നെ ഉപദ്രവിച്ചിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് പിന്നീട് ധാരാളം പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഖുറൈശികളിൽപ്പെട്ട ഒരുത്തൻ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ കയ്യിൽ മണ്ണ് വാരിയെടുത്ത് റസൂലുള്ളയുടെ ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അവിടുത്തെ ശരീരം മുഴുവൻ മണ്ണാണ്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടുത്തെ തലയിലും ശരീരത്തുമൊക്കെ മണ്ണ് നിറഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കളിൽ ഒരാൾ വാപ്പയുടെ അടുക്കലേക്ക് വന്നു, തലയിൽ നിന്ന് മണ്ണ് തട്ടിക്കൊടുക്കുന്നുണ്ട്, അവർ കരയുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് അവർ ആ പിതാവിന്റെ ശരീരത്തുള്ള മണ്ണ് തട്ടിക്കൊടുക്കുന്നുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നു, ലാ തബ്കി യാ ബുനയ്യ, മോളെ നീ കരയേണ്ടതില്ല. ഫഇന്നല്ലാഹ മാനിഉ അബാക, നിന്റെ വാപ്പക്ക് അള്ളാഹു സഹായിയായി ഉണ്ടായിരിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരീക്ഷണങ്ങളുടെ ഘട്ടത്തിൽ കാണിച്ച സബർ, ക്ഷമ, അവിടുത്തെ ധൈര്യം, അവിടുന്ന് തന്നെ ഉപദ്രവിക്കുന്നവരോടും പ്രയാസപ്പെടുത്തിയവരോടും കാണിച്ച അനുകമ്പ അത്ഭുതപ്പെടുത്തുന്നതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്ഥാനത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു വല്ലവരുമായിരുന്നെങ്കിൽ എന്നെ ഇത് നിർത്തിപ്പോകുമായിരുന്നു, എന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുമായിരുന്നു, ഞാൻ എന്റെ പണി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് മാറിയിരിക്കുമായിരുന്നു. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അവരുടെ പ്രയാസങ്ങളും പീഡനങ്ങളും റസൂലുള്ളയിൽ അവരോടുള്ള അനുകമ്പ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ചെറിയ കുട്ടികൾ വികൃതി കൂടുതൽ കാട്ടുന്നതനുസരിച്ച് വാപ്പയുടെ അനുകമ്പ വർദ്ധിക്കുന്നതുപോലെ, വാപ്പ അവനെ കൂടുതൽ പരിഗണിക്കുന്നതുപോലെ, അവനെ കൂടുതൽ നന്മയിലേക്ക് നടത്താൻ ശ്രമിക്കുന്നത് പോലെ, ഒരു പിതാവിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മുന്നിൽ നിലകൊണ്ടു. അവർ കൂടുതൽ പ്രയാസപ്പെടുത്തുന്നതിനനുസരിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫഖത്ത് അവരോട്, റസൂലുള്ളയുടെ അനുകമ്പ അവരോട് വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലായി കിടക്കുന്ന സന്ദർഭത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ കൊണ്ടുപോയിട്ടു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളയുടെ തലയിൽ നിന്ന് അത് എടുത്തു മാറ്റി നബി സല്ലല്ലാഹു അലൈഹി നമസ്കാരം കഴിഞ്ഞപ്പോൾ അവിടുന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, അല്ലാഹുവേ നീ ഖുറൈശികളെ നശിപ്പിക്കണേ. ഇബ്നു മസ്ഊദ് പറയാൻ, അന്നുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉപദ്രവിച്ചവർക്കെതിരെ പ്രാർത്ഥിച്ചിട്ടില്ല. അന്ന് ആദ്യമായി റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉപദ്രവിച്ചവർക്കെതിരെ പ്രാർത്ഥിച്ചു. ചിലർ വിചാരിച്ചേക്കാം, എന്തുകൊണ്ട് റസൂലുള്ള അന്ന് പ്രാർത്ഥിച്ചു, നബിയെ കൂടുതൽ ഉപദ്രവിച്ചത് കൊണ്ടാണോ? പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അവർക്കെതിരെ പ്രാർത്ഥിക്കാനുള്ള കാരണം, അവിടുന്ന് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ ആ ഇബാദത്തിന് അവർ തടയിട്ടു. അവിടുന്ന് വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവിടുത്തെ അവർ ഉപദ്രവിച്ചിട്ടുണ്ട്, പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടിലേക്ക് തിരിച്ചു കയറുമ്പോൾ ഉപദ്രവിച്ചിട്ടുണ്ട്. അതൊന്നും അള്ളാഹുവിനുള്ള ഇബാദത്തിനിടയിലായിരുന്നില്ല. എന്നാൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന വേളയിൽ അവർ റസൂലുള്ളയെ ഉപദ്രവിച്ചു, അങ്ങേയറ്റം പ്രയാസപ്പെടുത്തി. അപ്പോൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ഖുറൈശികൾക്കെതിരെ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നോക്കി ചിരിച്ച പരിഹസിച്ച ആളുകൾ അവരുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് അവരുടെ ഓരോരുത്തരുടെയും പേരെടുത്ത് പ്രാർത്ഥിച്ചു. ഖുറൈശികൾക്ക് അത് വലിയ പേടിയുണ്ടാക്കി. കാരണം കഅബയിൽ വെച്ചുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. റസൂലുള്ള അവിടെ പോയി അല്ലാഹുമ്മ അലൈക ബി അബി ജഹൽ, അള്ളാഹുവെ അബൂജഹലം നശിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പേരെടുത്തു പ്രാർത്ഥിച്ച എല്ലാ ആളുകളും പിന്നീട് ബദർ യുദ്ധത്തിൽ ചത്തുമലച്ച് കിടന്നതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അറിയിച്ചിട്ടുണ്ട്. ആ റസൂലുള്ളാഹി അന്ന് ഉപദ്രവിച്ച എല്ലാ മുശ്രിക്കുകളും പിന്നീട് ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ഖലീബിലെ പൊട്ടക്കിണറ്റിൽ, ബദർ യുദ്ധ രണാങ്കണത്തിനടുത്തുണ്ടായിരുന്ന ഒരു പൊട്ടക്കിണർ, ആ കിണറ്റിൽ അവരുടെ ശരീരങ്ങൾ വലിച്ചെറിയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്കെതിരെ മക്കയിലെ മുശ്രിക്കുകൾ ചെയ്ത ഗുൽമുകളിൽ ചിലതാണിത്. ഒരിക്കൽ കഅബയുടെ അരികിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ അബൂജഹൽ അവൻ പറഞ്ഞു, മുഹമ്മദ് സുജൂദ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇന്ന് അവൻ ആ സുജൂദ് ചെയ്യുന്നതിന് മുൻപ് അവന്റെ തല ഞാൻ മണ്ണിൽ മുക്കിക്കളയും. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെന്നു. പക്ഷേ ആളുകൾ നോക്കി നിൽക്കുകയാണ്. അബൂജഹൽ റസൂലുള്ളയുടെ അടുക്കലേക്ക് ചെല്ലുന്നു, തിരിച്ച് പിന്നിലോട്ട് തന്നെ മറിഞ്ഞു വീഴുന്നു. അങ്ങനെ അവനോട് കാര്യം അന്വേഷിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ എന്റെ മുൻപിൽ തീ കൊണ്ടുള്ള ഒരു കിടങ്ങ് കണ്ടു, ധാരാളം ചിറകുകൾ കണ്ടു, ഭയപ്പെടുത്തുന്ന അനേകം രംഗങ്ങൾ ഞാൻ കാണുകയുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്, ഞാൻ പേടിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗദന മിന്നി ലഖ്തതഫതുഹു അൽമലായികത്തു ഉദ്വൻ ഉദ്വൻ, അവൻ എങ്ങാനും എന്റെ അടുക്കലേക്ക് വന്നിരുന്നെങ്കിൽ മലക്കുകൾ അവന്റെ ഓരോ അവയവങ്ങളായി പിഴുതുമാറ്റുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടുത്തെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഈ കാര്യത്തിലാണ്, അബൂജഹലിന്റെ വിഷയത്തിലാണ് സൂറത്തുൽ അലഖിലെ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചത്. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർറാഹു സ്തഗ്ന എന്നു തുടങ്ങുന്ന സൂറത്തുൽ അലഖിലെ ആയത്തുകൾ അബൂജഹലിന്റെ കാര്യത്തിലാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന അവന്റെ അടിമയെ ഉപദ്രവിക്കുന്ന ഒരാളെ നീ കണ്ടോ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ അത് അബൂജഹലിന്റെ കാര്യത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചത്. ചുരുക്കത്തിൽ അബൂ താലിബിന്റെ വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കൂടുതലായി. ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം, അവിടുന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയെ അവരുമായുള്ള വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു എന്നതാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ മക്കയിലായിരിക്കുന്ന സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയെ കല്യാണം കഴിക്കുന്ന കരാർ കല്യാണത്തിൽ ഏർപ്പെടുന്നത്. എന്നാൽ ആയിഷയുമായി വീട് കൂടിയിട്ടില്ല. വീട് കൂടുന്നത് 3 വർഷങ്ങൾക്ക് ശേഷമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചുവെങ്കിലും ആയിഷയുമായി വീട് കൂടുന്നത് 3 വർഷങ്ങൾക്ക് ശേഷമാണ്. ആയിഷയെ കല്യാണം കഴിച്ചു, അതോടൊപ്പം സൗദ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചു. സഖ്റാൻ എന്നു പേരുള്ള സഹാബിയുടെ ഭാര്യയായിരുന്നു സൗദ റളിയല്ലാഹു അൻഹ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചതിന് ശേഷം ആദ്യം വീടുകൂടിയ ഭാര്യ സൗദയാണ്. അപ്പൊ ഇനി സീറയുടെ ഈ ഇത് കഴിയുന്നത് സന്ദർഭത്തിൽ ഓരോ ആളുകളുടെയും കല്യാണത്തിന്റെ കാര്യം നമ്മൾ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ആരൊക്കെയാണ് എന്നത് അതിന്റെ ഇടയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യം കല്യാണം കഴിച്ചത് ഖദീജയാണ്, പിന്നീട് കല്യാണം കഴിച്ചത് ആയിഷയാണ്, പിന്നീട് കല്യാണം കഴിച്ചത് സൗദയാണ്. എന്നാൽ ആദ്യം വീട് കൂടിയത് സൗദയുമായാണ്, പിന്നീടാണ് ആയിഷ റളിയല്ലാഹു അൻഹയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട് കൂടുന്നത്. അതായത് ആയിഷയുമായി താമസം ആരംഭിക്കുന്ന, ആയിഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരുന്നത്. സൗദ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ വളരെ വയസ്സുള്ള സ്ത്രീയാണ്. അവർ വളരെ വയസ്സ് കൂടുതലായിരുന്നു എന്നതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടത്തിൽ അവിടുന്ന് ഓരോ ഭാര്യമാർക്കും ഓരോ ദിവസം നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. സൗദക്കൊരു ദിവസമുണ്ട്, വളരെ വയസ്സായിട്ടുണ്ട് സൗദ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് അവർ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ, എൻ്റെ ദിവസം നിങ്ങൾ ആയിഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. റസൂലുള്ളാഹിക്കാകട്ടെ ആയിഷയോട് ഇഷ്ടം കൂടുതലുണ്ടായിരുന്നു. അവിടുന്ന് സ്നേഹിച്ച ഭാര്യമാരിൽ, ഏറ്റവും സ്നേഹിച്ച ഭാര്യമാരിൽ ഒരാളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹിയുടെ ഭാര്യമാരിൽ നല്ല ബുദ്ധിയുള്ളവരായിരുന്നു അവർ. അവിടുത്തെ ഭാര്യമാരിൽ കന്യകയായിരുന്ന ഒരേ ഒരു ഭാര്യ ആയിഷയാണ്, മറ്റെല്ലാവരും വിധവകളായിരുന്നു. മറ്റു ഭാര്യമാരെല്ലാം മറ്റുള്ളവരുടെ ഭാര്യമാരായിരുന്നതിന് ശേഷം പിന്നീടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരായത്. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുൻപ് മറ്റൊരാൾ കല്യാണം കഴിച്ചിട്ടില്ല, റസൂലുള്ളാഹിക്ക് ശേഷം മറ്റൊരാൾ കല്യാണം കഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയിൽ നിന്ന് ദീൻ പഠിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന സ്ത്രീയാണ്. ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന ഫഖീഹത്തു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഫഖീഹ, ദീനിൽ വിവരമുള്ള പണ്ഡിത എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച സ്ത്രീയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹിയുടെ സഹാബിമാരിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിച്ച സ്ത്രീ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. أعلم هذه الأمة بليالي رسول الله صلى الله عليه وسلم. رسول الله صلى الله عليه وسلم يدى راتري غلق رسل يي أمة اللي يتو مريون دائر نصري عائشة رضي الله عنها. أقول أولي نبي صلى الله عليه وسلم كود ذا الاشتمون دائر نوم أدون دا عائشة رضي الله عنها يوڑفهم سعودي دوسم പങ്കുവെക്കാൻ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അതിന് 2 കാരണങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, സൗദ റളിയല്ലാഹു അൻഹ അങ്ങനെ ചെയ്തതിന് പിന്നിലുള്ള ഒന്നാമത്തെ കാരണം റസൂലുള്ളാഹിക്ക് സൗദയോടുള്ള ഇഷ്ടം കൂടാനാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂലിന് ആയിഷ ഇഷ്ടമാണെന്ന് സൗദക്കറിയാം. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഇത് നൽകിയാൽ അവിടത്തേക്ക് എന്നോടുള്ള ഇഷ്ടം വർദ്ധിക്കും, അത് ഒരു കാരണമായിരുന്നു. രണ്ടാമത്തെ കാര്യം, സൗദ റളിയല്ലാഹു അൻഹ അവർ പേടിച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങാനും അവരെ തലാഖ് ചൊല്ലുമോ എന്ന് സൗദ റളിയല്ലാഹു അൻഹ ഭയന്നിരുന്നു. ഈ 2 കാരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. എന്നാൽ ചില പുസ്തകങ്ങളിൽ കാണുന്നത് പോലെ റസൂലുള്ള സൗദയെ തലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്ന സംഭവം സ്ഥിരപ്പെട്ടിട്ടില്ല. ആ വിഷയത്തിൽ വന്ന ഹദീസ് വളരെ ദുർബലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗദയെ തലാഖ് ചൊല്ലിയിട്ടില്ല. സൗദ റളിയല്ലാഹു അൻഹയാകട്ടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അങ്ങേയറ്റം അനുസരിച്ചിരുന്ന സ്ത്രീയാണ്. ഹജ്ജത്തുൽ വദാഇൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാർ അവരെ എല്ലാവരെയും അടുത്തു വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാരോട് എല്ലാവരോടുമായി പറഞ്ഞു, ഇത് ഈ ഒരു യാത്ര ഇനി ഇത് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്, ഇനി ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാത്രയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാ അവിടുത്തെ അവസാന വർഷത്തിലാണ്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി വീട്ടിനുള്ളിൽ അടങ്ങി ഒതുങ്ങുക, വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടുക, ഇനി നിങ്ങൾ യാത്രകൾ ഒഴിവാക്കണം, ആവശ്യമില്ലാത്ത യാത്രകൾ എന്തായാലും ഒഴിവാക്കേണ്ടതാണ്. ഈ കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് ശേഷം അവിടുത്തെ ഭാര്യമാരിൽ എല്ലാവരും ഹജ്ജിനു വേണ്ടി പോയിട്ടുണ്ട്, മറ്റു യാത്രകൾക്ക് പോയിട്ടില്ല. എങ്കിലും റസൂലുള്ളാഹിയുടെ ഭാര്യമാരെല്ലാവരും ഹജ്ജിനു പുറപ്പെട്ടിട്ടുണ്ട്. സൗദയും സൈനബ് ബിൻത് ജഹ്ഷും ഒഴികെ റസൂലുള്ളാഹിയുടെ ഈ രണ്ട് ഭാര്യമാർ റസൂലുള്ളാഹി മരിച്ചതിന് ശേഷം പിന്നെ അവർ പുറത്തു പോയിട്ടില്ല. അവർ പറയുമായിരുന്നു, അള്ളാഹുവിന്റെ റസൂൽ അത് പറഞ്ഞതിന് ശേഷം ഇനി ഞങ്ങളെയും ചുമന്നുകൊണ്ടൊരു ഒട്ടകം യാത്ര പോവുകയില്ല. അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന സ്ത്രീയാണ് സൗദ റളിയല്ലാഹു അൻഹ. സൗദ റളിയല്ലാഹു അൻഹ മരിക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയെ കല്യാണം കഴിച്ചു. അവർ മരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 50 വയസ്സുള്ള സന്ദർഭത്തിലാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചത് ആയിഷയാണ്, എന്നാൽ അവരുമായി വീട് കൂടിയിട്ടില്ല. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചത് സൗദയാണ് റളിയല്ലാഹു അൻഹ. സൗദയുടെ മുഴുവൻ പേര് സൗദ ബിൻത് ജമഅ എന്നാണ്. സൗദ ബിൻത് ജമഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ് അവർ. ശരി, ഈ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ ഏറ്റവും പ്രമുഖനായ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകാൻ അനുമതി ചോദിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബൂബക്കർ ഹിജ്റ പോകാൻ അനുമതി ചോദിച്ചു. അങ്ങനെ അദ്ദേഹം ഹിജ്റക്കായി പുറപ്പെട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതിയോടുകൂടി. അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ അദ്ദേഹം യമനിനടുത്തുള്ള ബർക്കുൽ ഖനാദ് എന്ന പ്രദേശത്ത് എത്തിയപ്പോൾ ഇബ്നു ദുഗന്ന എന്നു പേരുള്ള മക്കയിലെ മുശ്രിക്കുകളിൽ അവരിലെ നേതാക്കന്മാരിൽ ഒരാളായ അവരിലെ വലിയ കബീലയുടെ നേതാവായിരുന്ന ഇബ്നു ദുഗന്ന അദ്ദേഹം അബൂബക്കറിനെ കണ്ടുമുട്ടി. ഇബ്നു ദുഗന്ന അദ്ദേഹം ചോദിച്ചു, എന്താണ് അബൂബക്കർ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ അബൂബക്കർ പറഞ്ഞു, എൻ്റെ നാട്ടുകാരെന്നെ പുറത്താക്കിയിരിക്കുന്നു, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറി താമസിക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ പുറത്തു പോയത്, അതിനുവേണ്ടിയുള്ള യാത്രയിലാണ്. അപ്പോൾ ഇബ്നു ദുഗന്ന അദ്ദേഹം പറഞ്ഞു, യാ അബൂബക്കർ ഫഇന്ന മിസ്ലക ലാ യഖ്റുജു വലാ യുഖ്റജ്. അബൂബക്കർ, നിങ്ങളെപ്പോലുള്ള ഒരാൾ ഒരു നാട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല, നിങ്ങളെപ്പോലുള്ള ഒരാളെ നാട്ടിൽ നിന്ന് പുറത്താക്കാനും പാടില്ല. കാരണം നിങ്ങൾ ജനങ്ങളെ സഹായിക്കുന്ന ആളുകളാണ്, നിങ്ങൾ അതിഥികളെ ബഹുമാനിക്കുന്നവരാണ്. ഖദീജ ബിവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്താണോ പറഞ്ഞത്, അവിടത്തേക്ക് വഹി കിട്ടി, അവിടുന്ന് പേടിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയെ കുറിച്ച് എന്താണോ പറഞ്ഞത്, അതേ വാക്കുകൾ ഇബ്നു ദുഗന്ന അബൂബക്കറിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ എന്ത് മനസ്സിലാക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിൽ ഏറ്റവും സാദൃശ്യം ഉണ്ടായിരുന്നത് അബൂബക്കറിനായിരുന്നു റളിയല്ലാഹു അൻഹു. ഇബ്നു ദുഗന്ന പറഞ്ഞു, നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിങ്ങൾക്ക് സംരക്ഷണം നൽകാം. അങ്ങനെ മക്കയിലേക്ക് ഒരു രണ്ടുപേർ തിരിച്ചു വന്നു. ഇബ്നു ദുഗന്ന അദ്ദേഹം അബൂബക്കറിനോട് പോയി പറഞ്ഞു, നിങ്ങൾ തവാഫ് ചെയ്യുകയാണ്.